ഉദ്ദേശിച്ച് അള്ളാഹുക്ക് വേണ്ടി അള്ളാഹന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇല്ലേ? ആ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടെ വിചാരണ ചെയ്യാറുണ്ടോ? എനിക്ക് വല്ല ഭൗതിക ഉദ്ദേശങ്ങളും ഇതിന്റെ പിന്നിൽ വരുന്നുണ്ടോ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അള്ളാഹുക്ക് വേണ്ടി തന്നെയാണോ, അല്ല പാർട്ടിക്ക് വേണ്ടിയാണോ, സംഘടനയ്ക്ക് വേണ്ടിയാണോ, റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയാണോ, പത്രത്തിൽ പേര് വരാൻ വേണ്ടിയാണോ, സ്റ്റേജുമ്പ് കയറിയിട്ട് പ്രസീഡിയം കിട്ടാൻ വേണ്ടിയാണോ, നാളുകൾക്കിടയിൽ ദീനി പ്രവർത്തകനാണ് അറിയപ്പെടാൻ വേണ്ടിയാണോ, ഇങ്ങനെ പലതിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന അതിലേതിലെങ്കിലും ഞാൻ പെട്ടുപോകുന്നുണ്ടോ? മറ്റുള്ളവരെ പറ്റിയല്ല, മറ്റുള്ളവരെ പറ്റി അവനങ്ങനെ മറ്റൊന്നും, നമ്മൾ അതല്ലാത്തവല്ല നിയ്യത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടെ സ്വയം വിചാരണ ചെയ്ത് തിരുത്താൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. കാരണം അത്രമാത്രം ഭൗതിക താൽപര്യങ്ങൾ ദീനീ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു വാള് ഒരു നസീഹത്ത് ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം റമദാൻ കടന്നു വരിക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അകന്നിറയെ സന്തോഷിക്കാനുള്ള ഒരവസരമാണ്. കാരണം പുണ്യകർമ്മങ്ങൾക്കേറെ പ്രതിഫലം കിട്ടുന്ന മാസമാണ് വരാൻ പോകുന്നത്. അറിഞ്ഞുമറിയാതെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുവാൻ, നരകക്കാരുടെ ലിസ്റ്റിലാണ് നമ്മുടെ പേരുള്ളതെങ്കിൽ അതിൽ നിന്ന് പേര് വെട്ടിമാറ്റി സ്വർഗക്കാരുടെ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രത്യേക വേളയാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അത്തരം ഒരു സന്ദർഭം അള്ളാഹു നിശ്ചയിച്ചതിന് നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അവനോട് നാം കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ മഹത്തായ മാസത്തെ എങ്ങനെ മുതലെടുക്കാം, ഒരു ദിവസവും നഷ്ടപ്പെടാതെ അതിനുള്ള പുണ്യങ്ങൾ എങ്ങനെ കരഗതമാക്കാം എന്ന് നേരത്തെ കൂട്ടി തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള മാനസികവും ശാരീരികവും മറ്റുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ഒരു താൽപര്യമാണ് യഥാർത്ഥത്തിൽ അഹ്ലൻ റമദാൻ, റമദാനിന് സ്വാഗതം എന്ന പേരിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതായിരിക്കണം ഈ ക്ലാസ്സിന് പങ്കെടുക്കുന്ന നമ്മുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ ശഅബാനിലാണ്. ശഅബാനിലെ ദിവസങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കണം റമദാനിന് വേണ്ടി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ എത്രയായി? 29 ആണോ 30 ആണോ? അങ്ങനെ നിങ്ങൾ കൃത്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. മറ്റ് മാസങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ ശഅബാൻ മാസം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ശഅബാൻ അവസാനിച്ച് റമദാനിന്റെ ഹിലാൽ കാണുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാരണം മാസം മാറിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ നിമിഷങ്ങൾ കടന്നു വന്നു, പിന്നെ ഒരു മാസം പുണ്യമാസമാണ്, മുബാറക്കായ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന മാസമാണ്, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. അഹ്സു ഹിലാല ശഅബാൻ ലിറമളാൻ, റമളാനിന് വേണ്ടി ശഅബാനിന്റെ ചന്ദ്രപ്രവിയെ നിങ്ങൾ എണ്ണി കൃത്യപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 29 കഴിഞ്ഞ മാസം എത്ര ഉണ്ടായത്? 29 ആണോ 30 ആണോ? എന്നാ ഇപ്പൊ ശഅബാൻ 1 ആയത്? ഇന്നിപ്പോ എത്രയാണ് ശഅബാൻ? ആ രീതിയിലൊരു കണക്ക് എനിക്കറിഞ്ഞൂടെ. ഞാൻ ഇപ്പൊ 4 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട്, ഞാൻ പെട്ടെന്ന് വന്നതാണ്, ഇവിടെ വരാൻ തീരുമാനിച്ചല്ല, മക്കയിൽ തന്നെ നിൽക്കണം വിചാരിച്ചായിരുന്നു. അപ്പൊ ഇവിടുത്തെ എന്താണ് ഇപ്പോഴത്തെ, എന്നാണ് ശഅബാൻ 1 തുടങ്ങിയത്, എന്നാണ് അത് അവസാനിക്കുക? ആ രീതിയിലുള്ള ഒരു ക്ലിപ്തപ്പെടുത്തൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫദു മിൻ ശഅബാൻ മാലാ യതഹഫദു മിൻ ഗൈരിഹി. ശഅബാൻ മാസത്തിൽ നബി കൂടുതൽ സൂക്ഷ്മത പുലർത്താറുണ്ടായിരുന്നു മറ്റ് മാസങ്ങളുള്ളതിനേക്കാളേറെ. സുമ്മ യസൂമു ലിറുഅ്യതി റമളാൻ, റമളാൻ പിറവി കണ്ടാൽ അവിടുന്ന് നോമ്പെടുക്കും. ഫൈൻ ഉമ്മ അലൈഹി, മേഘം മൂടുകയോ അല്ലെങ്കിൽ മാസപ്പിറവി കാണാൻ പറ്റാത്തവണ്ണം ഇപ്പൊ പൊടിപടലം, ഇപ്പൊ അറേബ്യയിലൊക്കെ ഉണ്ടാവും പൊടിക്കാറ്റ്, മാസം ഉദിച്ചിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്നൊരു പൊടിക്കാറ്റ് അങ്ങ് വന്ന് അന്തരീക്ഷം പോയിട്ട് അപ്പുറത്തുള്ള വണ്ടിയും കൂടി കാണൂല, വണ്ടികളൊക്കെ കൂട്ടിയിരിക്കും അല്ലേ. അങ്ങനത്തെ പൊടിക്കാറ്റ് വന്ന് അന്തരീക്ഷം ആകെ പൊടിപടലം പിടിച്ചു. ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ മൂടിപ്പോയാൽ, മാസപ്പിറവി കാണാതെ മൂടിപ്പോയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അദ്ദ സലാഥീന യോമൻ, അപ്പൊ മാസം 30 കണക്കാക്കും, എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുന്നൊരുക്കങ്ങൾ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റമദാൻ വരുന്നതിന് മുന്നേ ഖതീബുമാരൊക്കെ ഓർമ്മപ്പെടുത്തും, ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ റമദാനിൽ പ്രവേശിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം റമദാനുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ വേറെയാണ്, അത് പഠിക്കണം. ആ മാസത്തെ മുതലെടുക്കണമെങ്കിൽ എന്തു വേണം, റമദാനിന് പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സൗമ റമദാനുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ എന്തൊക്കെയാണ്, ആദാബുകൾ എന്തൊക്കെയാണ്, അത് പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ റമദാനെ സ്വീകരിക്കേണ്ടത്. കാരണം മറ്റ് 11 മാസത്തെ പോലെ ഒരു മാസം അങ്ങ് കടന്നുപോകാൻ പാടില്ല. ഓ, ഞാൻ വിചാരിച്ചിരുന്നു ഇത്തവണയെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, അറിയാതെ അങ്ങ് പോയിപ്പോയി. അതെല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരരുത്, നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ അറിയാതെ റമദാൻ കടന്നുപോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനനുസരിച്ചുള്ള ഒരു മുന്നൊരുക്കം, ഒരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റമദാൻ കടന്നു വരുമ്പോ ആളുകളുടെ മനസ്ഥിതി നോക്കുമ്പോ ചില ആളുകളൊക്കെ ഉള്ളാൽ ശപിക്കുന്നുണ്ടാവും, ഓഹ് ഇനിയൊരു മാസം ഇതൊന്നും കഴിഞ്ഞു കിട്ടണമെങ്കില് എണ്ണി തീർക്കണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവർക്കൊരു ഭാരമാണ്. സംഗതി നല്ല ബുദ്ധിമുട്ട് തന്നെയാണല്ലോ, പകലന്തിയോളം പട്ടിണി അടക്കുക, 15 മണിക്കൂർ ഏഴോ പേതാണ്ടുണ്ട് എന്നാ പറഞ്ഞ് അല്ലേ, 4:30 തുടങ്ങി 6:30 ആകുമ്പോഴത്തിന് 15 മണിക്കൂർ ഉണ്ടാവില്ലേ, 14 മണിക്കൂർ നമ്മൾ നോമ്പെടുക്കണം. അത്രയും സമയം തിന്നാതെ കുടിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും വലിയ തീറ്റിപ്രിയന്മാരായ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ പണം ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. വരുമാനത്തിൽ വലിയൊരു വിഹിതം നീക്കിവെക്കുന്നത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ്. ഉടുത്തൊരുങ്ങി നടക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ച. ഒരു കല്യാണം കഴിഞ്ഞു വന്നാൽ എന്താല്ലേ ചോറ്, എന്താണ് ആ പായസം, ഓ ഓ എന്നതിനെപ്പറ്റി ചർച്ച, നമുക്ക് അടുത്ത ആ ഒരു പായസം നമുക്കൊന്ന് ഉണ്ടാക്കണം. അങ്ങനെ എപ്പോഴും ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. നല്ല മീൻ കിട്ടിയാൽ അതിനെപ്പറ്റി, നല്ല ഇറച്ചി കിട്ടിയാൽ അതിനെപ്പറ്റി, എപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ ഈ കാലത്ത് പ്രത്യേകിച്ചും ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, അതിനെ വിവിധ ഇനങ്ങളെപ്പറ്റി, ദഹിക്കാനുള്ള മരുന്നുകളെപ്പറ്റി അല്ലേ, പെട്ടെന്ന് ദഹിക്കാനുള്ള എന്താണ്, നല്ല ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ദഹിക്കാനുള്ള എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയാണ് ആളുകൾക്കുള്ളത്. തീൻമേശയിൽ നിന്ന് കക്കൂസിലേക്ക്, കക്കൂസിൽ നിന്ന് തീൻമേശയിലേക്ക് അല്ലേ, എപ്പോഴും ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കണം, എപ്പോഴും സാധനങ്ങൾ, എപ്പോഴും ഭക്ഷണം ഉണ്ടായിരിക്കണം, ഭക്ഷണം ഇല്ലാത്തൊരു സമയം വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഭക്ഷണ താല്പര്യം മനുഷ്യന്മാർക്ക് വളരെ കൂടുതലുള്ള ഒരു കാലാണിത്. അപ്പൊ സ്വാഭാവികമായും റമദാൻ വരുമ്പോൾ ഒരു വലിയ ഭാരമായിട്ട് ആളുകൾക്കത് തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അതും ഒരു ഭക്ഷണത്തിന്റെ ആഘോഷമാക്കി മാറ്റും. റമദാൻ, റമദാൻ സ്പെഷ്യൽ ഭക്ഷണത്തിന്റെ ഒരു പൂരം, മനസ്സിലായില്ലേ. പകലന്തിയോളം കഴിക്കാത്തതിന് പകരം മഗ്രിബ് തൊട്ട് സുബ്ഹി വരെ കഴിക്കന്നെ, മനസ്സിലായില്ലേ. ആദ്യം ഒന്നാം തുറ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു 10-25 തരം പൊരിച്ചതും കരിച്ചതും ഒക്കെ ആയിട്ട്, അത് കഴിഞ്ഞ് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പള്ളിയിൽ അധികം ആൾക്കും ജമായത്ത് കിട്ടില്ല, കാരണം ദുഃഖപ്പാടൊന്ന് കടിക്കുമ്പോൾ തന്നെ നേരം പോകുമല്ലോ. അങ്ങനെ അതൊക്കെ തിന്നു കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വലിയ തുറ, കുഞ്ഞിത്തുറ കഴിഞ്ഞ് വലിയ തുറ, വലിയ തുറ കഴിഞ്ഞിട്ട് പിന്നെ തറാവീഹിന് പോകാനൊക്കെ ഒരു മടി ഇങ്ങനെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വിശ്രമിച്ച് പിന്നെ തറാവീനൊക്കെ പോയി പിന്നെ വന്നിട്ടൊന്ന് പിന്നെ അത്തായത്തിന് എണീറ്റ് നന്നായിട്ടൊന്ന് അടിച്ച് അങ്ങനെ നേരം വെളുക്കോളം. ചില ആളുകളൊക്കെ അത്ത തന്നെ തറാവി കഴിഞ്ഞ് വന്നാൽ ആദ്യമൊന്ന് തിന്നും, പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങാടിയിലൊക്കെ പോയി അവിടെയൊക്കെ പോയി പിന്നെ കിടക്കുമ്പോൾ പിന്നെ ഒന്ന് തിന്നും, തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്, വീടിയെ പോയി അവിടുന്ന് തിന്നും. അങ്ങനെ അപ്പൊ ഒരുപാട് ഒരുപാട് ഭക്ഷണങ്ങളുടെ ഒരു ആഘോഷം തന്നെ ആക്കി മാറ്റാൻ ചില ആളുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ഇഷ്ടംപോലെ അരിപ്പൊടി, ഇഷ്ടംപോലെ ഗോതമ്പ് പൊടി, ഇഷ്ടംപോലെ നെയ്യ്, ഇഷ്ടംപോലെ അണ്ടിപ്പരിപ്പ്, ഇഷ്ടംപോലെ മുന്തിരി, എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് ഒരു ഭക്ഷണ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളുണ്ടാവും. അങ്ങനെയും നോമ്പിനെതിരെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചില ആളുകൾ മടുപ്പോടും വെറുപ്പോടും കൂടി അതിന് ഭക്ഷണം കിട്ടൂല എന്ന് മാത്രമല്ല, തല്ലിത്തക്കാരനും താന്തോന്നിയുമായി ജീവിക്കുന്ന ആളുകൾക്ക് പോലും റമലാനിൽ ആളുകൾ ചോദിക്കും, പഹയ റമലാനല്ലേ ഈ റമലാൻ മാസത്തിന് ആദരിച്ചിട്ട് ഇങ്ങനെ നിനക്കതൊന്ന് നിർത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണം വരികയാണ്. അപ്പൊ അവർക്കും വരെ വിഷമായി തോന്നിയതുപോലെ ജീവിക്കാൻ റമലാൻ മാസത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സാധിക്കൂല. കാഫറുകൾ മാത്രമുള്ളിടത്താണെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല, മുസ്ലിമീങ്ങളിടത്തും മുസ്ലിം മഹല്ലിലൊക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്കും മടുപ്പോടും വെറുപ്പോടും കൂടിയായിരിക്കും ഈ മാസത്തവർ എതിരേൽക്കുന്നത്. എന്നാൽ സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സെപ്പോഴും എന്തായിരിക്കണം, ഈ ഒരു മാസം കൊണ്ട് എന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടുകയും എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള അർഹത നേടുകയും വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാ രാത്രിയിലും ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് ഈ മാസമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മാസത്തെ മുതലെടുത്ത് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം, എനിക്കും എന്റെ കുടുംബത്തിനും സ്വർഗത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ പറ്റിയായിരിക്കും അയാൾ ആലോചിക്കുക. പഠിച്ചവനെ അസുഖമൊന്നും തരില്ല റബ്ബേ, കഴിഞ്ഞ കുറല്ലതിനെ നോമ്പെടുക്കാൻ പറ്റാതെ ഞാൻ രോഗമായി ബുദ്ധിമുട്ടി, എനിക്കോ എന്റെ കുടുംബത്തിനൊന്നും അസുഖങ്ങളൊന്നും ഇല്ലാതെ ഈ മാസം പൂർണ്ണമായും ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് ഇപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ വിശ്വാസികൾ. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവർ കാത്തിരിക്കുകയാണ്. ഒരു വലിയ അതിഥി വീട്ടിൽ വരുമ്പോൾ വീട്ടുകാരൊക്കെ വളരെ സന്തോഷത്തോടും കൗതുകത്തോടും കൂടി കാത്തിരിക്കും. അദ്ദേഹം വരുന്ന ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും അല്ലേ. കുറെ കാലമായി ഗൾഫിൽ പോയ ഉപ്പ വരികയാണെങ്കിൽ മക്കള് അല്ലെങ്കിൽ ഭാര്യ എന്തൊരു കൗതുകത്തിലോ, ഇനി നമ്മൾ ഉപ്പ വരാൻ 12 ദിവസമുണ്ട്, ഇനി നമ്മൾ ഉപ്പ വരാൻ 8 ദിവസമുണ്ട്, 7 ദിവസമുണ്ട്, 6 ദിവസമുണ്ട്, അങ്ങനെ എണ്ണി 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 ഇരിക്കും അല്ലേ. അന്നതുപോലെ നമ്മളൊരു പ്രധാനപ്പെട്ട അതിഥി വീട്ടിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു അതിഥി വരികയാണ്, അപ്പൊ എല്ലാവരും അയാൾക്ക് വേണ്ടി കാത്തിരിക്കും. അയാൾക്ക് വേണ്ട ഭക്ഷണം എന്താണ്, അയാൾ കിടക്കേണ്ട റൂം എവിടെയാണ്, അയാൾ എങ്ങനെയാ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക, അയാൾക്ക് ചുടുവെള്ളമാണ് ഇഷ്ടം, പച്ചവെള്ളമാണ് ഇഷ്ടം, എന്ത് ഭക്ഷണമാണ് ഇഷ്ടം ഒക്കെ ചർച്ച ചെയ്യും. എന്നതുപോലെ ആ ഈ മാസത്തെ എതിരേൽക്കാൻ സന്തോഷത്തോടെ വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഷാബാൻ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റമദാനിനെ കുറിച്ച് പഠിക്കാനും റമദാനിനെ നാം എങ്ങനെ എതിരേൽക്കണം എന്ന് പഠിക്കാനും നമ്മൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. എന്തായിരിക്കണം അതിന്റെ പ്രചോദനം? ഒരു പുണ്യമാസത്തെ അള്ളാഹു നിശ്ചയിച്ചത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അല്ല നമ്മളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്ന് അല്ലേ കോട്ടാ വിട്ട് കണ്ണും തലയായി എല്ലും ഗോലുമായി അള്ളാഹത് കണ്ട് രസിക്കാനൊന്നുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടല്ല സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മാത്രമല്ല എന്ന് വിചാരിക്കണ്ടോ. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവർക്കും ഇതുപോലെ നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അവരെ നോമ്പും നിങ്ങളെ നോമ്പും തമ്മിൽ ചില വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ നോമ്പുകൾ ഇബാദത്തായിട്ട് മുൻ സമുദായങ്ങൾക്കും അല്ല നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണത്? ലാലക്കും തത്തക്കവും, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ തഖ്വ നിലനിർത്തുക എന്നതാണ് അള്ളാഹു നോമ്പിലൂടെ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. റമദാനിൽ മാത്രം മതിയോ തഖ്വ? ശവ്വാലിലും ദുൽഖാദിലും ഷാബാലിലൊന്നും വേണ്ടേ? എല്ലാ കാലത്തും തഖ്വ വേണം. പിന്നെന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? തഖ്വ മനുഷ്യന് നഷ്ടപ്പെട്ടു പോകും, തഖ്വയുടെ ഡിഗ്രി താഴ്ന്നു പോകും. അത് താഴ്ന്നു പോകാതെ ആ തഖ്വയുടെ ബാലൻസ് കാത്തു സൂക്ഷിക്കാൻ, തിന്മകളിൽ നിന്ന് പാടെ അകന്നു നിന്ന് നന്മകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതാണല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ. ആ ഒരു ശീലം നിങ്ങളിൽ വളർത്തിയെടുക്കുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു തന്നു. റമദാൻ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടിറങ്ങിയ ആയത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ നോമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധ റമദാൻ യഥാർത്ഥത്തിൽ ഒറ്റയടിക്കല്ല നിർബന്ധമാക്കപ്പെട്ടത്. ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കിയ രീതിയിലുള്ള റമദാൻ അത് യഥാർത്ഥത്തിൽ 3 ഘട്ടമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയത്. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നോമ്പെടുക്കുകയും ചെയ്യാം, നോമ്പെടുക്കാതെ ഫിദ്യ കൊടുക്കുകയും ചെയ്യാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യേകത ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കിയിട്ട് പകരം ഒരു മിസ്കീന്ന് ഒരു നേരത്തെ ഭക്ഷണം പകരം കൊടുത്താൽ മതി. അങ്ങനെയാണ് ആദ്യം നോമ്പ് നിശ്ചയിക്കപ്പെട്ടത്, മനസ്സിലായില്ലേ? അത് അങ്ങനെ തന്നെ സലമത്ത് ബിൽ അഖ്വയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. ലമ്മാ നസലത്ത് വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തും തആമു മിസ്കീൻ, ഞെരിഞ്ഞി മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർക്ക് ഒരു മിസ്കീന്റെ ഭക്ഷണം ഫിദ്യ കൊടുത്താൽ മതി എന്ന ആയത്തിറങ്ങിയപ്പോൾ കാനമൻ അറാദ അൻ യുഫ്തിറ അഫ്തറ വഫ്തദ, നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചോ നോമ്പെടുക്കാതെ അയാൾ ഫിദ്യ കൊടുക്കും. ഹത്താ നദറത്തിൽ ആയത്തിലെത്തി ബഅദഹ ഫനസഖത്ഹ, പിന്നീട് അതിന് ശേഷമുള്ള ആയത്തിറങ്ങി അതിനെ ദുർബലപ്പെടുത്തി. ശേഷമുള്ള ആയത്തേതാ, ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫല്യസുംഹു, ഈ മാസത്തിൽ ഹാജറുള്ളവരൊക്കെ നോമ്പെടുക്കണം എന്ന ആയത്തിറങ്ങിയപ്പോൾ അതിനെ ദുർബലപ്പെടുത്തി. പക്ഷേ അതിനെ പൂർണ്ണമായും ദുർബലപ്പെടുത്തിയിട്ടില്ല. വയസ്സന്മാർക്കും അതുപോലെ വളരെ ഞെരുങ്ങി മാത്രം സാധിക്കുന്നവർക്കും അത് നിലനിർത്തി അതിന്റെ പൊതുവായ ഹുക്കുമിനെ ദുർബലപ്പെടുത്തി. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്, എല്ലാവരും നോമ്പെടുക്കണം എന്ന് പറഞ്ഞപ്പോഴും ഇന്നത്തെ രൂപത്തിലല്ല, ഉറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കിട്ടി അല്ല, നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ പിന്നെ പിറ്റേന്ന് നോമ്പ് ഉറക്കുമ്പോഴേ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയാൽ പിന്നെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇന്നിപ്പോ നമ്മൾ ഉറങ്ങി എണീറ്റ് പിന്നെ ഭക്ഷണം കഴിക്കാലോ, അത് പറ്റൂല. അതാണ് അതിന് തെളിവ് ബറാ ഇബ്നു ഹാസിബിന്റെ ഹദീസ. കാന അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന റജുലു സായിമൻ ഫഹലറൽ ഇഫ്താർ ഫനാമ ഖബ്ല അൻ യുഫ്തിർ ലം യഅകുൽ ലൈലതഹു വലാ യൗമഹു ഹത്താ യുംസിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അന്ന് ഒരാൾ നോമ്പുകാരനായാൽ നോമ്പ് മുറിക്കുന്ന സമയം വന്നു, പക്ഷേ മുറിക്കുന്നതിന് മുമ്പ് അയാൾ ഉറങ്ങിപ്പോയി, എന്നാൽ ആ രാത്രിയോ പിറ്റേന്ന് പകലോ അയാൾ ഒന്നും തിന്നാൻ പാടില്ല, പിറ്റേന്ന് വൈകുന്നേരം നോമ്പും തുറക്കുന്നതുവരെ. മനസ്സിലായില്ലേ? അപ്പൊ നോമ്പ് തുറക്കുന്നത്, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാൽ എന്തില്ല, പിന്നെ ഒന്നും തിന്നാൻ പാടില്ല എന്നാണ് അത്താനല്ല നർത്ഥം. മനസ്സിലായില്ലേ? അഹ്ലി കിതാബിന്റെ നോമ്പ് ആദ്യം ഇങ്ങനെയിരുന്നു, പിന്നീടാണ് ഉറങ്ങി എണീറ്റിട്ട് അത്താഴത്തോടു കൂടിയാണ് നോമ്പ് തുടങ്ങേണ്ടത് എന്ന് നിശ്ചയിച്ചത്. അതാണ് ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അഖലത്തു ശഹർ. അഹ്ലി കിതാബിന്റെ നിങ്ങളെ നോമ്പിലെ വ്യത്യാസം അത്താഴം കഴിക്കലാണ് എന്ന നിയമം കൊണ്ടുവന്നത്. ഒരു സംഭവം ഇത് ഉണ്ടായിരുന്നു. ഖൈസ് ബിൻ സിർമത്തുൽ അൻസാരി എന്ന് പറഞ്ഞ സഹാബി, അതേ നോമ്പുകാരനായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായപ്പോ ഭാര്യന്റെ അടുത്ത് വന്നിട്ട് എടി ഭക്ഷണം എന്തുണ്ടോ എന്ന് ചോദിച്ച്. ഒന്നുമില്ലല്ലോ, ഞാൻ നോക്കട്ടെ, ഇവിടെ എവിടെയും പോയി നോക്കട്ടെ, കുറച്ച് ഭക്ഷണം കൊണ്ട് നേരങ്ങളോട് ഇരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം രാത്രിയിൽ വളരെ അധ്വാനിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന് കണ്ണടഞ്ഞു പോയി, ഉറങ്ങിപ്പോയി. അങ്ങനെ വന്നു നോക്കുമ്പോ ഹൈബത്തല്ല, അയ്യോ നിങ്ങൾ ഉറങ്ങിപ്പോയോ, കാരണം ഇവരെ തിന്നാൻ പറ്റൂല്ലോ, പിന്നെ പിറ്റേന്ന് തിന്നാൻ പറ്റുള്ളൂ, നോമ്പ് തുറക്കുമൊന്നും തിന്നില്ല, ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേന്ന് അദ്ദേഹം ഉച്ചയായപ്പോഴത്തിന് ബോധക്ഷയം വന്നു അദ്ദേഹത്തിന്. രാത്രി അന്ന് തന്നെ നോമ്പ് വെച്ചിട്ട് ക്ഷീണിച്ച ഉറങ്ങിപ്പോയത്, അത് കഴിഞ്ഞ് ആ രാത്രി മുഴുവൻ തോന്നുന്നു പിറ്റേന്ന് വെച്ച്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുത്ത് ഈ കാര്യം പറയപ്പെട്ടു. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, വഹില്ലലകും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസായിക്കും എന്ന ആയത്ത് മുതൽ, കുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ്, വെളുത്ത നൂലിൽ നിന്നും കറുത്ത നൂൽ വ്യക്തമാകുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന നിയമം ഉണ്ടായത് അപ്പോഴാണ്. അപ്പൊ രാത്രി ഉറങ്ങിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രഭാതം വരെ ഭക്ഷണം കഴിക്കാം എന്ന നിയമം ഉണ്ടായത്. അവിടെയും സഹാബത്തിൽ വേറൊരു സംശയം ഉണ്ടായി, വെളുത്ത നൂലും കറുത്ത നൂലും എന്ന പോലെ അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കി രണ്ട് നൂലിങ്ങനെ കൊണ്ടേക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, രണ്ടും വേറിച്ച് മനസ്സിലാവേണ്ട, എന്ത് വെളുത്തത് കറുത്ത്, അത് മനസ്സിലാവുകയുള്ളത്. പക്ഷേ അതിനെ തുടർന്ന് മിനൽ ഫജിരി എന്ന ഭാഗം കൂടി ഇറങ്ങി, പ്രഭാതമാകുന്ന വെളുത്ത നൂൽ. അപ്പോ മനസ്സിലായി എന്ത്, വെളുത്തതും കറുത്തതും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞല്ല, പ്രഭാതത്തെയും രാത്രിയും സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം. പിന്നെ മൂന്നാമത്തെ ഘട്ടം, ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നത് പോലെ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ നോമ്പ് പിടിക്കുക എന്നുള്ള നിയമം കൊണ്ടുവന്നു. അത് ശറഈയായ ഉദുറില്ലാത്ത എല്ലാവരും നോമ്പെടുക്കണം. ബുദ്ധിയുള്ള, പ്രായപൂർത്തി എത്തിയ, ബുദ്ധിയുള്ള എന്ന ഭ്രാന്തന് നോമ്പില്ല, പ്രായപൂർത്തി എത്തിയ എന്നുള്ള കുട്ടിക്ക് നോമ്പ് നിർബന്ധമല്ല. അതുപോലെ തന്നെ രോഗമില്ലാത്ത രോഗിക്ക് എന്തില്ല, നോമ്പ് നിർബന്ധമല്ല. അതുപോലെ നാട്ടിൽ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ മുസാഫിറിന് നോമ്പതി ആളുകൾ. പെണ്ണാണെങ്കിൽ ഹയലും നിഫാസും ഇല്ലാത്ത, ആർത്തവോ രക്തമോ പ്രസവക്തമോ ഇല്ലാത്തതിന് ശുദ്ധിയായ ഈ ആളുകൾക്കൊക്കെ നോമ്പ് നിർബന്ധമാണ് എന്ന നിയമം വന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ്. അപ്പൊ പരിശുദ്ധ റമദാൻ ഒറ്റയടിക്കല്ല ഇന്ന് കാണുന്ന രൂപത്തിൽ നിശ്ചയിക്കപ്പെട്ടത്, മറിച്ച് മൂന്ന് ഘട്ടം അതിനുണ്ടായിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം പഠിക്കേണ്ടത് ഹിലാല് കാണലാണ് മാസം ഉറപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, നമ്മൾ നിരക്ഷരായ ഒരു സമൂഹമാണ്. ലാ നക്തുബു വലാ നഹ്സബ്, നമ്മൾ എഴുതുകയോ കണക്കുകൂട്ടുകയോ ചെയ്യുന്നില്ല. ഗോളശാസ്ത്ര കണക്കൊന്നും ഇപ്പൊ എല്ലാവർക്കും അറിയില്ല, 5% ആൾക്കൊരു അറിയില്ല. മാത്രമല്ല അന്നൊക്കെ അധികം ആളുകളും എഴുത്തും അതിനെ അറിയാത്തവരുമാണ്. അതുകൊണ്ട് അശ്ഹറു യകൂനു ഹാക്കദ വഹാക്കദ വഹാക്കദ 29, അല്ലെങ്കിൽ ഹാക്കദ വഹാക്കദ വഹാക്കദ ഇത്ര 30, ഇങ്ങനെ നബി കാണിച്ചു കൊടുത്തു. ഒന്നുകിൽ 30 ആകും അല്ലെങ്കിൽ 21 ആകും. അപ്പൊ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്ന് കണക്കുകൊണ്ട് കൂട്ടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് എന്തു വേണം? എല്ലാ കാലത്തും എല്ലാവർക്കും നടപ്പിലാക്കാവുന്ന കാര്യമാണ് പിറവി കാണുക എന്നത്. ഏതൊരാദിവാസിക്കും ഒരു ആധുനിക സൗകര്യം ഇല്ലാത്തടത്തും ഒരാൾക്ക് തന്റെ നോമ്പ് ആരംഭിക്കാനും നോമ്പ് അവസാനിപ്പിക്കാനും പ്രശ്നമല്ല. കാരണം എന്താ? സൂമൂലിറുയതിഹി വാഫ്തിറുലിറുയതിഹി, പിറവി കണ്ടാൽ നോമ്പെടുക്കുക, പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക. ഫൈനുഹും അലൈക്കും ഫഉദ്ദു സലാഥീൻ, മേഘം മൂടിപ്പോയാൽ 29.1 കാണുന്നില്ല, കാണാൻ സാധ്യതയുള്ള ഈ സംശയം കാണുന്നില്ല, മേഘം മൂടിപ്പോയി എന്നാൽ നിങ്ങൾ 30 കണക്കാക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അത്. പിന്നെ എല്ലാ ഓരോരുത്തരും പിറവി കാണേണ്ടതുണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ, ഓൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിൽക്കോ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. രണ്ട് മുസ്ലിമീങ്ങൾ, നീതിമാന്മാരായ രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടാൽ നോമ്പെടുക്കാം. അത് അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, ഫഇൻ ഷഹിദ ഷാഹിദാനി ഫസൂമൂ വഅഫ്തിറു, രണ്ട് സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പ് തുടങ്ങുകയും ചെയ്യാം, നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാള് ആഘോഷിക്കുകയും ചെയ്യാം. ഫി റിവായത്തിൽ നിന്ന് അഹ്മദ്, ഫഇൻ ഷഹിദ ഷാഹിദാനി മുസ്ലിമാനി, മുസ്ലിമായ രണ്ട്, രാമൻകുട്ടിയും ജോസഫും കണ്ടിട്ട് കാര്യമില്ല, ആര് കാണണം? അഹമ്മദോ അബൂബക്കറോ കാണണം, അല്ലെങ്കിൽ ഫാത്തിമയോ മറിയമോ കാണണം. മനസ്സിലായില്ലേ? മുസ്ലിമായ നീതിമാന്മാരായ രണ്ടാളുകൾ കണ്ടാൽ മാസപ്പിറവി ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമദാനിലാവുമ്പോൾ ഒരാളായാലും മതി, പെരുന്നാളിനാവുമ്പോൾ രണ്ടാൾ വേണം. യഥാർത്ഥത്തിൽ ഈ ഹദീസ് രണ്ടിനും ഒന്നിച്ചതാണ്, ഫൈൻ ഷഹിദ ഷാഹിദാനി. അപ്പൊ അതിനെതിര് പറയാറില്ല എന്താ വെച്ചാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ നബി നോമ്പെടുക്കുകയും ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നൊരു ഹദീസ് ഉണ്ട്. ഇബ്നു ഉമർ മാത്രമല്ലേ കണ്ടിട്ടുള്ളത്, ആ ഹദീസിൽ ഇബ്നു ഉമർ കണ്ടു എന്നേ ഉള്ളൂ, അന്ന് വേറെ ആരും കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് ഊഹിക്കാൻ പറ്റുകയില്ല എന്നാണ് അതിന് മറുപടിയായിട്ട് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലും എല്ലാ നാട്ടിലുമുള്ള ഒരു ചർച്ചയാണ്, ഒരു നാട്ടിൽ കണ്ടാൽ ലോകത്തെ മറ്റെല്ലായിടത്തും അത് ബാധകമാക്കാൻ പറ്റുമോ? ഇബ്നു ഉസൈമീൻ മുഹമ്മദ് ബിൻ സാലിൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഹൽ യൽസമുൽ മുസ്ലിമീന ജമീഅൻ ഫീ കുല്ലി ദുവലി അസ്സിയാമ ബിറുയ്യതി വാഹിദ, കണ്ടോ, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് നിർബന്ധമാകുമോ? ഒരു സ്ഥലത്തെ കാഴ്ച കൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളിലും നോമ്പ് നിർബന്ധമാവുമോ? ഫഅജാബ, അദ്ദേഹം മറുപടി കൊടുത്തു, ഹാദിഹിൽ മസ്അലത്തു ഇഖ്തലഫ ഫിയാ അഹ്ലുൽ ഇൽമി, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള ഒരു വിഷയമാണിത്. ഐദാ റുയൽ ഹിലാലു ഫി ബലദിൻ മിൻ ബിലാദിൽ മുസ്ലിമീന വതബത്തത് റുയ്യതുഹു ശറഅൻ ഫഹൽ യൽസമു ബഖിയത്തുൽ മുസ്ലിമീന യഅ്മലു ബിമുഖ്തലാ ഹാദിഹി റുയ്യ, മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്ത് പിറവി കണ്ടു, അത് ശറഅ അനുസരിച്ച് ആ റുയ്യത്ത് സ്ഥിരപ്പെടുകയും ചെയ്തു, എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ പ്രവർത്തിക്കൽ നിർബന്ധമാണോ? ഫമിൻ അഹലിൽ ലിൽബി മൻകാല ഇന്നഹു യൽസമുഹു മൻ യഅ്മലു ബിമുഖ്തലാ ഹാദിഹി റുയ്യ, എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള തെളിവ് എന്താ? ഫമൻ ഷഹിദ മിൻകും ശഹ്റ ഫല്യസുംഹു, ആയത്തന്നെ നിങ്ങൾ ആ മാസത്തിൽ ഹാജറുള്ളവരൊക്കെ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗിയോ യാത്രക്കാരനോ വേറെ നോറ്റാൽ മതി എന്ന ബക്കറയിലായത്തന്നെ. മാത്രമല്ല റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടാ നോടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മുസ്ലിമീങ്ങളോടുള്ള കൽപ്പനയാണ്, അപ്പൊ ആരെങ്കിലും കണ്ടാ മതി എന്ന് വ്യാഖ്യാനം. എന്നാൽ വമിനൽ മഅലൂമി അന്നഹു ലാ യുറാദു ബി റുയ്യത്തു കുല്ലി ഇൻസാനി ബിനഫ്സിഹി, എല്ലാ ഓരോരുത്തരും സ്വന്തം നിലനിർത്തണമെന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ലിഅന്നഹാദ മുതഅദ്ദിർ, അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. വൈനമൽ മുറാദു ബിദാലിക ഇദാ റാഹു മൻ യസ്ബുതു ബി റുയ്യതിഹി ദുഖൂലുൽ ശഹർ, മാസം ഉറപ്പിക്കാൻ പര്യാപ്തമാകുന്ന നീതിമാന്മാരായ രണ്ടാൾ കണ്ടാ മതി, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹദ ആമും ഫീ കുല്ലി മക്കാൻ, എല്ലാ നാട്ടിലേക്കും പൊതുവായതാണത്. എന്നാൽ വദഹബ ആഖറൂന മിൻ അഹലിൽ മീല അന്നഹു ഇദഖ്തലഫത്തിൽ മതാലിഉ ഫലികുല്ലി മകാനിൻ റുയ്യതുഹു. എന്നാൽ പണ്ഡിതന്മാർ തന്നെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഉദയസ്ഥാനം വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഉദയസ്ഥാനം ആയിരിക്കില്ല സൗദി അറേബ്യന്റെ ഉദയസ്ഥാനം, നമ്മൾ ചന്ദ്രപ്പുറവി കാണുന്ന സ്ഥലത്തല്ല അവർ കാണുന്നത്. മത്തലായ മാറും. അപ്പൊ മത്തലായ മാറുന്നതിനനുസരിച്ച് ഓരോ മത്തലായിലുള്ളവർക്കും അവരവരുടെ കാഴ്ച വേറെ തന്നെ വേണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ പോരാ. അപ്പൊ മത്തലായ വ്യത്യാസപ്പെട്ടാൽ ഫൈനഹു യജിബ് അലാ മല്ലം യറഹു ഇദാ തബത്തത് റുയ്യതുബി മകാനിൻ യുവാഫിഖുഹു ഫിൽ മതാലി. ആ ഉദയസ്ഥാനത്തോട് യോജിക്കുന്ന സ്ഥലത്തുള്ളവർക്കൊക്കെ അത് നിർബന്ധമാകും. എന്നാൽ ഉദയസ്ഥാനം മാറിയ മറ്റ സ്ഥലത്തുള്ളവർക്ക് അത് ബാധകാവൂല എന്നാണ് മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള തെളിവ് ഇതേ ആയത് തന്നെയാണ്, ഫമൻ ഷഹീദ മിൻകും ഷഹ്റ ഫല്യസുംഹു. എല്ലാവരും അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഓരോരുത്തരും കാണുന്നുണ്ടോ? ഇല്ല. കാണുന്ന സ്ഥലത്ത് ആ മത്തലയിലുള്ള ആരെങ്കിലും കണ്ടാൽ മതി, അതിനോട് യോജിക്കുന്ന ആ മത്തലയിനോട് യോജിക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ അത് ബാധകമാക്കുകയും ചെയ്യാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ നബി പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കണം, കണ്ടാൽ നോമ്പ് വിടുകയും വേണം എന്ന് പറഞ്ഞല്ലോ. ഫൈന്ന മങ്കാന ഫി മക്കാനിൽ ലാ യുവാഫിഖു മക്കാന റായിഫി മത്തലയിൽ ഹിലാൽ ലം യകുൻ റാഹു ലാ ഹഖീഖതൻ വലാ ഹുക്മൻ. അപ്പൊ കണ്ട സ്ഥലത്ത് ആ മത്തലയിലുള്ള ആളുകൾ, അവിടെ ഉള്ള ആളുകൾക്കേ അത് ബാധകാവുള്ളൂ. മറ്റുള്ളവർ യഥാർത്ഥത്തിലും കണ്ടിട്ടില്ല, ഹുക്മിനും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരാൾ കണ്ടാൽ നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടതുപോലെയായി. പക്ഷെ അത് ഇവിടെ ആയിട്ടുള്ളവർക്കേ ബാധകാവുള്ളൂ, അപ്പുറത്തുള്ളവർക്ക് അത് ബാധകമാവുകയില്ല. കാരണം അവർ പറയുന്ന ന്യായം എന്താ വെച്ചാല് തൗഖീത്തു ശഹരി തൗഖീത്തിൽ യൗമി. ഒരു മാസത്തിന്റെ കണക്കുകൾ കൂട്ടുന്നുണ്ടല്ലോ, അത് ദിവസത്തിന്റെ സമയനിർണയം പോലെ തന്നെയാണ് മാസത്തിന്റെ സമയനിർണയവും. ഫഖമ അന്നൽ ബിലാദ തഖ്തലിഫു ബിൽ ഇംസാകി വൽ ഇഫ്താരി യൗമി. ഇപ്പൊ നോമ്പ് തുടങ്ങല് നമ്മളവിടെ 4:30 അങ്ങ് സൗദി അറേബ്യയിൽ ചിലപ്പോൾ 3:05. അപ്പൊ സൗദി അറേബ്യയിൽ തന്നെ മക്കയില് സുബൈ 4:30 ദമ്മാമില് 3:05 മനസ്സിലായില്ലേ? ഖത്തറിലും മറ്റുമൊക്കെ അപ്പൊ വ്യത്യാസം വരും, മനസ്സിലായില്ലേ? ഫഖദാലി കേജിബം തഖ്തലിഫു ബിൽ ഇംസാകി വൽ ഇഫ്താരി ശഹരി. ഇതുപോലെ തന്നെ മാസത്തിലുള്ള നോമ്പ് തുടങ്ങലും നോമ്പ് അവസാനിപ്പിക്കലും വ്യത്യാസം വരും. ദിവസത്തിൽ വ്യത്യാസമുണ്ടല്ലോ, നോമ്പ് തുടങ്ങുന്നതിലും വ്യത്യാസമുണ്ട്, നോമ്പ് അവസാനിക്കുന്നതിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മാസത്തിൽ വ്യത്യാസമുള്ളത് പോലെ ദിവസത്തിലും ദിവസത്തിലെ തുടക്കത്തിൽ വ്യത്യാസം വരുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ, അതുപോലെ തന്നെ മാസത്തിന്റെയും കാര്യം എന്ന് തൗഖീത്തു ശഹരിയും തൗഖീത്തുൽ യൗമിയും ഒരേതാണ്. ഇതാണ് മൊത്തത്തിൽ നമ്മളിവിടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള. ഫമൻ കാനൂ ഫിൽ ശർഖി ഫൈന്നഹു യുമസ്സിഖു ഖബ്റമൻ കാനൂ ഫിൽ ഗർബി. ഇപ്പോ ഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾ അവർ നോമ്പ് തുടങ്ങുന്ന സമയത്തായിരിക്കില്ല പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ തുടങ്ങുന്നത്, വടക്ക് ഭാഗത്തുള്ളവർ തുടങ്ങുന്ന സമയത്താവില്ല തെക്ക് ഭാഗത്തുള്ളവർ തുടങ്ങുന്നത്. അത് എത്താലും വ്യത്യാസം ഉണ്ടാവും. ഇവർ നോമ്പ് മുറിക്കുമ്പോൾ മറ്റുള്ള നോമ്പ് മുറിച്ചിട്ടുണ്ടാവില്ല, 2 മണിക്കൂറേ അല്ലെ, 2.5 മണിക്കൂർ വ്യത്യാസം നമ്മളും സൗദി അറേബ്യയും തമ്മിലുണ്ട് അല്ലേ. നമ്മൾ മുമ്പിലാണ്, അവർ ബാക്കിലാണ്. ഇപ്പൊ അവിടെ 2.5 മണിക്കൂർ ബാക്കിലായിരിക്കും. അപ്പൊ ആ വ്യത്യാസം അനുസരിച്ച് മാറ്റം വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദിവസത്തിലെ സമയനിർണയത്തിൽ മത്തലയിനനുസരിച്ച് വ്യത്യാസമുണ്ടെങ്കിൽ അത് തന്നെ മാസത്തിന്റെ സമയനിർണയത്തിലും വ്യത്യാസം വരും. നമ്മൾ ദൂരസ്കരിക്കുമ്പോഴല്ല അവർ ദൂരസ്കരിക്കുന്നത് ആണോ? എങ്ങനെയാണെങ്കിൽ മാസമാറ്റത്തിലും ആ വ്യത്യാസം ഉണ്ടാകണം എന്നാണ് ഇവർ പറയുന്നത്. ഇത് വളരെ വളരെ ന്യായമായ ഒരു ന്യായമാണെന്ന് ഷേഖ് അവർ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കണ്ടാൽ പോരാ എന്ന അഭിപ്രായമാണ്. അതാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം എന്നാണ് ഷെയ്ഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആദൽ ഖൗലു കമാ തറ ലഹു ഖുബ്തു ബി മുഖ്തദ ലഫ് വൻ നദറി സഹീഹ് വൽ ഖിയാസ് സഹീഹ് അയ്ദൻ ഖിയാസ് തൗഖീത്ത് ശഹരി അല തൗഖീത്തുൽ യൗമി. മാസത്തിന്റെ സമയനിർണയത്തെ ദിവസത്തിന്റെ സമയനിർണയവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഗണന അത് വളരെ ഖുവ്വത്തുള്ള ശക്തിയുള്ള ഒരു നിലപാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് വലിയ അമ്ർ, ഒരു ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ അദ്ദേഹം നോമ്പും പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ളവരൊക്കെ മുസ്ലിം ഭരണാധികാരി പറഞ്ഞു നോമ്പ് തുടങ്ങുക, അദ്ദേഹം തന്നെ നിശ്ചയിച്ച ആളുകൾ അനുസരിച്ച് മാസമാറ്റം അദ്ദേഹം പ്രഖ്യാപിച്ചാൽ അവരും ആ പരിസരത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിന് തൊട്ടടുത്ത രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങളൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അതിനവർ പറയുന്ന തെളിവ് അസൗമു ഹീന യസൂമുന്നാസ് വൽ ഫിത്രു യൗമ യുഫ്തിറുന്നാസ്. ജനങ്ങൾ നോമ്പെടുക്കുമ്പോൾ നോമ്പെടുക്കുക, ജനങ്ങൾ നോമ്പ് അവസാനിക്കുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുക എന്ന ഹദീസാണ് അവരതിനെ തെളിവായി പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ചില ആളുകളൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ മതി, അതെല്ലാ നാട്ടിലേക്കും ബാധകമാക്കണം എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ചില ആളുകൾ സൗദി അറേബ്യയാണ് അവലംബമാക്കേണ്ടത് എന്നൊക്കെ പറയുന്നു, മക്കത്തെ അവലംബമാക്കണം, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞ സൗദി അറേബ്യയാണ്, സൗദി അറേബ്യ അവലംബമാക്കണമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രാമാണികമായി അങ്ങനെ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏതായിരുന്നാലും മാസമാറ്റമാണ് നമ്മൾ, അല്ല ചന്ദ്രപ്പിറവി കാണലാണ് മാസമാറ്റത്തിന് അടിസ്ഥാനമായി നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ ചന്ദ്രം ഉദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഗോളശാസ്ത്ര കണക്കനുസരിച്ച് മനസ്സിലായാൽ പോരാ. അങ്ങനെ വാദിക്കുന്നവർ നമ്മളെ നാട്ടിലുണ്ട്. അബ്ദുസലാം സുല്ലമിയൊക്കെ ഇപ്പോ അവസാനം ഹുസൈൻ മടവൂരിന്റെ ജമിയത്തുൽ മീൻ വരെ ഇപ്പൊ മൂപ്പര് പോന്നിട്ട് പ്രബോധനത്തിൽ മൂപ്പരിപ്പോ എഴുതി എന്താണ്, ഞാൻ പയിലൊന്നുമില്ല. കാരണം എന്താ, നോമ്പും പെരുന്നാളും കണക്കനുസരിച്ച് തീരുമാനിക്കണം എന്നാണ് മൂപ്പരവാദം. അങ്ങനെ കുറച്ചാളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഗോളശാസ്ത്ര കണക്കനുസരിച്ച് സൂര്യൻ അസ്തമിച്ചിട്ട് ഒരു മിനിറ്റ് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കാണേണ്ട ആവശ്യമല്ല, അങ്ങനെ മേപ്പുട്ടോക്കി നിൽക്കേണ്ട ആവശ്യമല്ല, മാസം മാറി തുടങ്ങിക്കോളുക എന്നാണ് അവർ പറയുന്നത്. അവർ ഈ ഹദീസുകളൊക്കെ എന്ത് ചെയ്യാണ്, ഇന്നാ ഉമ്മത്തു നുമ്മിയ ലാ നക്തുബു വലാ നഹ്സബു, നമ്മള് ഒരു നിരക്ഷര സമൂഹമാണ്, എഴുതുകയോ കണക്കൂട്ടുകയോ ചെയ്യില്ല, അതൊക്കെ അന്നത്തെ കാര്യമാണ്, ഇനി എല്ലാ അന്നത്തെ കാര്യമല്ല എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ ഗോളശാസ്ത്ര കണക്കിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ എപ്പോഴും നിരക്ഷര തന്നെയാണ് അല്ലെ. ഇവിടെ ആർക്കാ ഗോളശാസ്ത്രം അറിയ, ആർക്കെങ്കിലും അറിയോ? ഇവിടുത്തെ ഗോളശാസ്ത്രത്തിന്റെ ആളുകൾ പുറത്തുവിടുന്ന കണക്ക് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിൽ നമ്മൾ അജ്ഞനാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ഇസ്ലാം നിയമമാക്കി വെച്ചിട്ടില്ല, അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഏത് സാധാരണക്കാരനും സാധിക്കുന്ന കാര്യം എന്താണ്, പിറവി നോക്കുക, കണ്ടാൽ മാസം മാറുക, കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക എന്നതാണ്. അപ്പൊ അതുകൊണ്ട് മാസമാറ്റത്തിന്റെ അടിസ്ഥാനം കാഴ്ചയാണ്, എന്തല്ല, കണക്ക് അല്ല. അതാണ് സലഫി ലോകം അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷെ എവിടുത്തെ കാഴ്ച എത്രത്തോളം ഏതെങ്ങനെയൊക്കെ ബാധകമാക്കാം എന്ന കാര്യത്തിൽ മാത്രമാണ് എന്തുള്ളത്, തർക്കം നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഹിലാൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റിനെ രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലം എല്ലാവർക്കും അറിയുമായിരിക്കും. കാരണം പല ആളുകളും കാണാത്ത മാസത്തെ കണ്ടുവന്നും പെരുന്നാളാകുമ്പോൾ മാസം ഉണ്ടാക്കലും കൂട്ടായി കണ്ടു, മറ്റിടത്ത് കണ്ടു, ഇവിടെ കണ്ടു എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായത് കൊണ്ടാണ് അതായത് ഹിലാൽ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി തന്നെ ഇവിടെ രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലം. ഇനി നമുക്ക് നോമ്പിന്റെ പ്രധാനപ്പെട്ട റുക്കിനുകളിലേക്ക് കടക്കാം. രണ്ട് പ്രധാന റുക്കിനുകളാണ് നോമ്പിനുള്ളത്. ഒന്ന് നിയ്യത്ത്, രണ്ടൊന്ന് ഇംസാക്ക്. നിയ്യത്ത് എന്ന് പറഞ്ഞ എല്ലാ അമലിനും എന്തു വേണം, നിയ്യത്ത് വേണം. ഇന്നമല്ല അമാലു ബിൻ നിയ്യാത്ത്. എന്താണ് നിയ്യത്ത്? അൽ ഖസ്ദു ഇലൽ ഫിഇലി ഇംതിസാലൻ ലി അംരില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങുക എന്ന നിലക്ക് ഒരു അമലിലേക്ക് നമ്മൾ ബോധപൂർവം മുന്നിടുക, അതാണ് നിയ്യത്ത്. ഫമത അസമ അല സൗബി ബിഖൽബി ഫഖത് ഹഖഖത്തി നിയ്യ, ഒരാൾ നോമ്പെടുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ നോമ്പിന്റെ നിയ്യത്ത് ആയിക്കഴിഞ്ഞു, അത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതില്ല. നിസ്കാരത്തിലായാലും നോമ്പിലായാലും എന്ത് ചെയ്യേണ്ടതില്ല, നിയ്യത്ത് ഉച്ചരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓരോ കാർഡുകളും ഇങ്ങനെ ഇറക്കും, നോമ്പിന്റെ നിയ്യത്ത്. എന്നിട്ട് മലയാളത്തിൽ അറബിയിലോ കൊടുത്തിട്ടുണ്ടാവും, നവൈത്തു സൗമഖദിൻ അന്നദായി പറന്ന റമദാന ആദി ഹസനത്ത ലില്ലായിത്താല. നവൈത്തു ഞാൻ വിചാരിച്ചു കരുതി, സൗമഖദിൻ നാളത്തെ നോമ്പ്, അൻ അദായിൻ അദാ ആയിട്ടല്ലേ, സമയത്തന്നെ നോൽക്കണം, കളായിട്ടല്ല, അന്നദായി സൗമ റമദാന ആദി ഹസന ഈ മാസത്തെ ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ നോമ്പ് ലില്ലായിത്താല അള്ളാഹുക്കും വേണ്ടി. ഇത് മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമാണ്, പറയേണ്ട കാര്യമല്ല. പിൽക്കാലത്ത് വന്ന ചില ആളുകൾ മനസ്സിനൊരു പിമ്പലം കിട്ടാൻ വേണ്ടി നാവുകൊണ്ടൊന്ന് ഉച്ചരിക്കും കൂടി ചെയ്ത അത് നല്ലതാണ് എന്ന് ഫിഖീന്റെ കിതാബിൽ എഴുതി വെച്ചു. പിന്നെ പ്രാധാന്യം അതിനായി പറയാൻ വിട്ടുപോയാൽ പിന്നെ നോമ്പന്നല്ല എന്നായിരുന്നു പണ്ടൊക്കെ അവസ്ഥ. അതിലൊക്കെ ആളുകൾക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. എന്റെ കുമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവരൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലുള്ള മുതിർന്ന ആള് കാരണവർ വിളിച്ച് മക്കളെ അത്താഴം കഴിച്ച് എല്ലാവരും വരും കൊലായിക്ക് വരും എന്നറി, എന്നിട്ട് ഉപ്പ എലി കൊടുക്കും, നവൈത്തു നവൈത്തു സോമകതിൻ സോമകതിൻ, അങ്ങനെയായിരുന്നു. മാത്രല്ല അതിനെങ്ങാനും നേരം കിട്ടിയില്ലേ അന്നത്തെ നോമ്പ് പോയി, എടീ ഞങ്ങൾക്കിന്ന് നോമ്പില്ല മദർസിന്ന്, എന്തേ നീയത്ത് ചൊല്ലി പറയാൻ വിട്ടുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് അത്താഴത്തിനൊക്കെ എണീറ്റ് പക്ഷേ ചെല്ലി പറയാൻ നേരം കിട്ടും, അപ്പോഴത്തെ വാങ്ങൻ കൊടുത്തു മല്ലാക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അന്നത്തെ കാലം. അപ്പൊ അതിന് അവരെന്നെ മാറ്റം വരുത്തിപ്പോയി. അപ്പൊ അതുകൊണ്ട് നീയത്ത് ചൊല്ലി പറയേണ്ടതില്ല, നീയത്ത് മനസ്സിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. ഇനി എപ്പോഴാ നീയത്ത് ചെയ്യേണ്ട സമയം? അങ്ങനെയാണ് ഞാൻ നിർത്താൻ, ഞാൻ ആ കുറച്ചേ തുടങ്ങിയിട്ടുള്ളൂ. നീയത്തിന്റെ സമയം, നോമ്പ് രണ്ടു തരം നോമ്പുണ്ട്, ഒന്ന് ഫർളായ നോമ്പുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്. ഫർളായ നോമ്പാണോ അത് രാത്രിയിൽ പ്രഭാതത്തിന് മുമ്പ് സുബൈ ബാങ്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് രാത്രി തന്നെ ഉറപ്പിക്കണം നാളെ നോമ്പാണ്. മനസ്സിലായില്ലേ? അത് വ്യക്തമായിട്ട് ഹദീസ് ഉള്ളതാണ്. നബിയുടെ പ്രിയ പത്നി അഫ്സാർ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സൗമ ലിമൻ ലം യുബയ്യിത്തു സിയാമ മിനൽ ലൈൽ, രാത്രിയിൽ നോമ്പ് തീരുമാനിക്കാത്തവന് നോമ്പില്ല. മറ്റൊരു രിവായത്തിൽ മൻ ലം യുജ്മിഇ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു, ഫജ്റിന് മുമ്പ് പ്രഭാതോദയത്തിന് മുമ്പ് നോമ്പ് ഉറപ്പിക്കാത്തവന് നോമ്പില്ല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ തന്നെ ഉറപ്പിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മൾ അത്താഴത്തിന് എണീറ്റാ തന്നെ ഉറപ്പായില്ലേ, റമദാൻ വന്നാൽ 30 ദിവസം ഒന്നിച്ചങ്ങ് നീയത്ത് ചെയ്താൽ പോരെ? അത് പോരാന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. കാരണം ഓരോ നോമ്പും ഓരോ പ്രത്യേക വിവാദത്താണ്. ഒരു ദിവസത്തെ നോമ്പിന് വല്ല ഭംഗവും പറ്റിയാൽ അത് അന്നത്തെ നോമ്പിനല്ലേ തകരാറുള്ളൂ? മാസം 30 ബാധിക്കോ? അപ്പൊ 30 നോമ്പും ഒന്നല്ല എന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ നോമ്പിന് കുഴപ്പം പറ്റിയാൽ അത് ആ അന്നത്തെ നോമ്പിന് മാത്രമല്ലേ ബാധകം? അപ്പൊ ഓരോ നോമ്പും ഓരോ പ്രത്യേക വിവാദത്തായതുകൊണ്ട് ഓരോ നോമ്പിനും പ്രത്യേകമായി തന്നെ കരുതേണ്ടതുണ്ട് എന്ന്. പിന്നെ അത്താഴത്തിന് എണീക്കണ എല്ലാവരും നോമ്പ് വൽക്കം തന്നെ ഇക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ ഭാര്യ വീട്ടിൽ പോയി, അളിയനുണ്ട്, മസ്റ്റനുണ്ട്, അനിയത്തി കെട്ടിയുണ്ട്, ഓലക്കടയിൽ ഇപ്പൊ ഞാൻ നോമ്പുകാരനല്ലാന്ന മോശമല്ലേ? അപ്പോ നോമ്പില്ലെങ്കിൽ ഞാൻ എണീറ്റ് ഓലപ്പൊക്കെ കുടിച്ച് ഏയ് എന്റെ മനസ്സിലെന്താ നേരമ്പോഴത്തെ നോമ്പ് നോൽക്കണ്ടെന്നാണ്. അപ്പൊ അത്താഴത്തിന് എണീറ്റുകൊണ്ട് മാത്രം എന്താവൂല, നോമ്പാവൂല. അത്താഴത്തിന് എണീറ്റാലും ഉറപ്പിക്കണം. ഫർള് നോമ്പാണോ രാത്രി പ്രഭാതത്തിന് മുമ്പേ ഉറപ്പിക്കണം. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിൽ നേരം വെളുത്തിന്റെ ശേഷം ളോ ലോറിന് മുമ്പോ എപ്പോഴായാലും തീരുമാനിച്ചാലും മതി. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, സുബൈ ബാങ്ക് കൊടുത്തിന് ശേഷം ഒന്ന് തിന്നാനോ കുടിക്കാനോ നോമ്പിന് ഭംഗമുള്ള ഒന്ന് ചെയ്തിരിക്കാനോ പാടില്ല. 10 മണിക്കോ 11 മണിക്കോ ഒക്കെ തീരുമാനിച്ചു. അതിന് തെളിവെന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല എന്തൊക്കെ ശേഷങ്ങളേക്ക് എന്തെങ്കിലും തിന്നാൻ വല്ലതും ഉണ്ടോ ചോദിച്ചു. ഇല്ല, ഒന്നുമില്ലാറ്. നമ്മളമാര് ഇങ്ങനെ ഫ്രിഡ്ജ് നിറഞ്ഞ് ഇഷ്ടംപോലെ ഭക്ഷണമുള്ള ആളല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട് എന്ന് പറഞ്ഞാൽ, ആ എന്നാ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. ഇതൻ അസൂം, ഇതൻ ഫഇന്നി, ഇതൻ സ്വായിമുൻ എന്ന് പറഞ്ഞ ഹദീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സഹാബികളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, ഹുദൈഫ, അലി, അബു ഹുറൈറ, അബു ദർദ റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ഈ അഭിപ്രായം പറഞ്ഞവരാണെന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് നോമ്പാണെങ്കിൽ പകൽ തീരുമാനിച്ചാലും മതി. പക്ഷെ എന്തുണ്ട് നിബന്ധന? സുബൈക്ക് ശേഷം പിന്നെ നോമ്പിന് ഭംഗമായ തിന്നലോ കുടിക്കലോ മറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കാൻ പാടില്ല എന്നതാണ്. അതിൽ മദ്ഹബിന്റെ ആളുകൾക്കിടയിൽ ഒരു തർക്കമുണ്ട്, എത്രത്തോളം നീയത്ത് തുടങ്ങാൻ എത്ര സമയം വരെ ആവാം, ഉച്ചക്ക് മുമ്പാകണം എന്ന് ചില മദ്ഹബുകാർ, ലോഹറു വാങ്ങുന്നതിന് മുമ്പാണോ അല്ല ശേഷമായാലും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ വ്യത്യാസപ്പെടുത്താൻ ഒരു തെളിവുമില്ല. സുബൈക്ക് ശേഷം അയാൾ എപ്പോഴാണ് തിന്നാൻ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, എപ്പോഴാണ് അയാൾക്ക് നോമ്പെടുക്കാൻ തോന്നിയത്, അപ്പോൾ മുതൽക്ക് സുന്നത്ത് നോമ്പായിരിക്കും. പിന്നെ അവിടെ തർക്കം വരുന്നത് അയാൾക്ക് ഫുൾ നോമ്പിന്റെ കൂലി കിട്ടുമോ അല്ല ഉച്ച മുതൽക്കല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ അതാണോ? ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് നോമ്പിന്റെ കൂലി കൊടുക്കും. നിയത്ത് ചെയ്തത് മുതൽക്ക് ആണെങ്കിൽ ഉറപ്പായും കിട്ടും, മറ്റതും കിട്ടാനാണ് സാധ്യത. കാരണം എന്താ, ഒരാൾക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ അവസാനത്തെ രണ്ടരക്കാറ്റേ കിട്ടിയുള്ളൂ, ബാക്കി രണ്ടരക്കാറ്റേ അല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടും, പക്ഷെ പൂർണ്ണമായ കൂലി കിട്ടൂല എന്ന് പറഞ്ഞതുപോലെ അയാൾക്ക് എന്തായാലും നോമ്പിന്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതായിരിക്കും. പിന്നെ ഒരാൾ നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചു വിചാരിക്കാം, നോമ്പ് നോറ്റുകൊണ്ടിരിക്കണക്ക് നോമ്പ് മുറിക്കാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചുറപ്പിച്ചാൽ തന്നെ നോമ്പ് കഴിഞ്ഞു, തിന്നണമെന്നില്ല. നോമ്പിനെ മുറിച്ച് കളയുന്ന ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അയാൾ ഉറപ്പിച്ചു ഞാൻ നോമ്പ് മുറിക്കുകയാണ്, അതോടുകൂടി തന്നെ അയാളെ നോമ്പ് ബാത്തിലായി എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം നോമ്പിന്റെ ഉറപ്പെന്താ, ഇംസാക്കാണ്, നോമ്പിന് ഭംഗമായതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാന്നതാണ്. അത് മുറിച്ച് അതൊക്കെ വിടാൻ തീരുമാനിച്ചതോടുകൂടി എന്തായി, അയാളെ നോമ്പ് അതോടെ ബാത്തിലായി തീരും. അതുകൊണ്ട് എപ്പോൾ അയാൾ കരുതി കൂട്ടി നിയ്യത്ത് മാറ്റാൻ ഉദ്ദേശിച്ചോ അതോടുകൂടി അയാളെ നോമ്പ് നോമ്പിന്റെ നിയ്യത്ത് പോവുകയും നോമ്പ് മുറിഞ്ഞവനായി മാറുകയും ചെയ്യും. പിന്നെ നിയ്യത്തിന്റെ കാര്യത്തിൽ ഒരു തറദ്ദുദ് നമുക്കുണ്ടാകരുത്. പറ്റിയ നാളെ നോൽക്കണം, അല്ലെങ്കിൽ ഉണ്ട് നോൽക്കൂല, അത് പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നോമ്പ് ആണോ അല്ലേ എന്ന് തലേന്ന് തന്നെ ഉറപ്പിക്കണം. പക്ഷെ ചിലപ്പോ നമുക്ക് ചില സന്ദർഭത്തിൽ പറ്റാതെ വരും. അപ്പൊ നാളെ നോമ്പാണോ അല്ലേ എന്ന് തർക്കം വന്നു, കിടക്കോളൊരു വിവരവും കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്താഴത്തിന് എണീറ്റപ്പോൾ ഒരു വിവരവും കിട്ടിയില്ല, നാല കാറ്റും മഴയും ഫോണും കിട്ടില്ല, ഒരു വിവരവും കിട്ടില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നോമ്പാണെന്ന് ഉറപ്പിക്കാം. നാളെ റമദാൻ ഒന്നാണെങ്കിൽ എനിക്ക് നോമ്പാണ്, അല്ലെങ്കിൽ എനിക്ക് നോമ്പല്ല. അതല്ലാത്ത ഘട്ടത്തിലൊക്കെ സാധാരണ നിലക്ക് എന്ത് ചെയ്യണം, രാത്രി തന്നെ തറദ്ദുദില്ലാത്ത നിലക്ക് അയാൾ നോമ്പ് ഉറപ്പിക്കണം. പിന്നെ നോമ്പിന്റെ രണ്ടാമത്തെ റുക്കിന് ഇംസാഖ്. ഇംസാഖ് എന്ന് പറഞ്ഞാല് ചിലടത്തൊക്കെ ഇരിക്കും ഇംസാഖിന്റെ സമയം. ഇംസാഖിന്റെ സമയം എന്ന് പറഞ്ഞാൽ സുബൈ വാങ്ങി കൊടുക്കുമ്പോൾ ഇംസാഖിന്റെ സമയം തന്നെയാണ്, മനസ്സിലായില്ലേ? അതിന് പ്രത്യേക ടൈം ഇരിക്കും ഇംസാഖ് ഇത്ര മണിക്ക്, അങ്ങനെയൊന്നില്ല. അത് നിബിസ്ലാസ് സാഹിബ് ഒന്നും പഠിപ്പിക്കാത്ത പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. സുബൈ ബാങ് കൊടുക്കുന്ന സമയം വരെയും കുലു വശ്റബു ഹത്താ യതബയ്യന ലകുൽ ഹൈത്തുൽ അബ്യദു മിനൽ ഹൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഭാതോദയം വരെ എന്ത് ചെയ്യാം, തിന്നുകയും കുടിക്കുകയും ചെയ്യാം. അവിടെ മുതൽക്കാണ് ഇംസാഖ്. ഇംസാഖ് അനി താമി വശ്റബി വൽ ജിമാഇ, ലൈംഗിക ബന്ധത്തിൽ നിന്നും തിന്നുന്നതിൽ നിന്നും കുടിക്കുന്നതിൽ നിന്നും അയാൾ വിട്ടുനിൽക്കുക, അതാണ് ഇംസാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെയും അതിന് ഭംഗമുള്ള ഒന്നും യഥാർത്ഥത്തിൽ അയാളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്നതാണ് അതിന്റെ നിയമം. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോമ്പുകാരന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തിന്നാനും കുടിക്കാനും പാടില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രം നോമ്പാകുമോ? ഒരാൾ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, പക്ഷെ അയാളുടെ നോമ്പ് നിയമപരമായി നോമ്പായി, പക്ഷെ പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് കിട്ടണമെങ്കിൽ അയാളുടെ കണ്ണിനും കയ്യിനും കാലിനും ഒക്കെ നോമ്പ് വേണം. ചീത്ത വാക്കുകളും പ്രവൃത്തിയും ഒഴിവാക്കാതെ വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നോമ്പ് നോമ്പാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മൻ ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി, ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അല്ലാഹുവിന് ആവശ്യമില്ല അന്യതഅതാമഹു വശറാബഹു, അയാളെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അല്ലാഹുവിന് യാതൊരു താല്പര്യവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾക്ക് നോമ്പിന്റെ കൂലി കിട്ടുമോ? കിട്ടൂല. അതോടൊപ്പം നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കണം, നമ്മളെ കാതുകളെ നിയന്ത്രിക്കണം. ഇപ്പൊ ഇന്നൊക്കെ ധാരാളം കാണാൻ പാടില്ലാത്ത പലതും നമ്മൾ കാണുന്നു അല്ലേ? നോക്കരുത് കാണരുത് എന്ന് വിചാരിച്ചപ്പോ അങ്ങാടി കണ്ടിറങ്ങിയാൽ എന്തെല്ലാം കാഴ്ചകൾ, അശ്ലീല പോസ്റ്ററുകൾ കാണുന്നു, ആഭാസകരമായി വസ്ത്രം ധരിച്ച സ്ത്രീകളെ കാണുന്നു അല്ലേ? പലതും പലതും നമ്മൾ കാണുന്നു, കാണാൻ പാടില്ലാത്ത പലതും, നോക്കാൻ പാടില്ലാത്ത പലതും. ഇന്ന് പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമല്ല, ഒരു മൊബൈൽ കയ്യിലുണ്ടായാൽ അത് തന്നെ എല്ലാ വൃത്തികേടും ഉണ്ട്. യൂട്യൂബ് ഇങ്ങനെ നെക്കിയാൽ അല്ലേ, എന്തെല്ലാം വൃത്തികേടുകളാണ്. നെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണെങ്കിൽ അപ്പൊ കാണാൻ പാടില്ലാത്ത നോക്കാൻ പാടില്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഒരു കാലത്തും ഒരു മുഅ്മിനെ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല. നോമ്പ് കാലത്ത് അത് പ്രത്യേകം എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അതുപോലെ കേൾക്കാൻ പാടില്ലാത്ത പല നമ്മൾ കേൾക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു അല്ലേ? ചില ആളുകൾ നേരം പോകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി മ്യൂസിക് കാസറ്റുകൾ കൊണ്ടുവന്നിട്ട് പാട്ടം ഇങ്ങനെ കേട്ടിരിക്കാം. നോമ്പല്ലേ, കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് കേൾക്കാം. അത് മാപ്പിളപ്പാട്ടല്ലേ, അതിനെന്താ കുഴപ്പം? മാപ്പിളാരുണ്ടാക്കിയ പാട്ട്, മാപ്പിളാരുണ്ടാക്കിയോണ്ട് മ്യൂസിക് ഹലാലാവുമോ? ഇല്ല. അപ്പൊ മ്യൂസിക് കേൾക്കുക, അതൊരു ഉദാഹരണം പറഞ്ഞതാ. പിന്നെ നമീമത്ത് കേൾക്കുക, ഗൈബത്ത് കേൾക്കുക, അതൊക്കെ പറഞ്ഞ ആളുകളല്ലേ. മറ്റൊന്നിങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയുള്ള കൂടുതൽ പറയുക, നിർത്തട ചങ്ങായി റമദാൻ മാസം പോ എന്ന് പറഞ്ഞാൽ ഓൻ പറയില്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നത് പോലെ കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, കാലിനെ സൂക്ഷിക്കണം. അല്ലാതെ ആമാശയത്തിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ, കണ്ണിനും കയ്യിനും കാലിനും ശരീരത്തിന് ആസകലം നോമ്പുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇത് നമ്മൾ ശരിക്ക് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ തന്നെ വിചാരണ ചെയ്യണം. ആ നിലക്കുള്ള ഒരു നിയന്ത്രണം, ഒരു ആത്മനിയന്ത്രണം ഞാൻ ശീലിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യസ്ഹബ്. കണ്ടോ, നിങ്ങൾ ഒരാളുടെ നോമ്പുകാരനായി കഴിഞ്ഞാൽ അയാൾ ഒച്ചയിട്ട് സംസാരിക്കാൻ വരെ പാടില്ല. വർത്താനത്തിൽ വരെ എന്തു വേണം? ഒരടക്കവും ഒതുക്കവുമാണ്. മനസ്സിലായില്ലേ? മാത്രല്ല, ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, ഒരാൾ അയാളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ശണ്ഠക്ക് വന്നു, ഏയ് യുദ്ധത്തിന് വന്നു, എന്താണ് അത്, ഇറങ്ങണത് കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യരുത്, അവിടെ നിയന്ത്രണം വിടാൻ പാടില്ല. ഫല്യഖുൽ, അയാൾ പറയട്ടെ, ഇന്നി ഉംറുൻ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ തന്റെ വികാരത്തെ സ്പർശിക്കുന്ന തരത്തിൽ വെല്ലുവിളിച്ചിട്ടാവും വരുന്നത്. ആണാണെങ്കിൽ ഇറങ്ങട, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങട, തറവാട്ടുകാരനാണെങ്കിൽ ഇറങ്ങണം ഒക്കെ പറയാം. ഒക്കെ നീ പറഞ്ഞോ, ഞാൻ വരില്ല, ഞാനത് ഞാൻ റമദാനിലെ നോമ്പുകാരനാണ്, നോമ്പ് പിന്നെയും തോൽക്കാലോ, തറവാടിനെ പറഞ്ഞ് നമുക്ക് പൊറുക്കോ എന്നിട്ട് ചാടാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? നോമ്പ് പിന്നെയും തോൽക്കാൻ, ആ നോമ്പ് പോയാൽ പോയ തന്നെയാണ്. അത് വലിയ ഒരു ആത്മനിയന്ത്രണം നമ്മളെ ശീലിപ്പിക്കുക എന്നത് പരിശുദ്ധ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ്. നോമ്പുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം തന്നെ അതാണ്, സബ്ര്, ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ക്ഷമയുണ്ട്. തെറ്റുകളൊക്കെ ഉണ്ടായിട്ടും ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, പിന്നെ പുണ്യകർമ്മങ്ങൾ തുടർച്ചയായി ചെയ്യാനുള്ള ക്ഷമ, പുണ്യകർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ. ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ, അല്ലേ, ശരീരത്തിന് നിയന്ത്രണം വിടുമ്പോഴൊക്കെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ക്ഷമ, ആ നിലക്കുള്ള ക്ഷമ. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, ക്ഷമാലുക്കൾക്ക് അള്ളാഹു കണക്കറ്റ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കപ്പെടുന്ന ആൾ പരലോകത്ത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ഷമ നമുക്ക് എമ്പാടും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മളെ പുകവലിക്കാരുടെ കാര്യം നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, അല്ലേ? വൈകുന്നേരം വരെ ക്ഷമിക്കും, പക്ഷേ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേന് സിഗരറ്റ് പാക്കൊക്കെ റെഡിയാക്കി ലൈറ്ററൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കുത്തി വാച്ചൊക്കെ നോക്കും, ഒന്നുകൂടിയും കുത്തും, പിന്നെയും നോക്കും, അവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ബാങ്കിങ് കൊടുത്ത പട കത്തിച്ച് രണ്ട് പപ്പ് വലിച്ചിട്ട് കുറച്ച് വെള്ളം കൊണ്ടാന്ന് പറയും, നോമ്പ് മുറിക്കലിന്റെ പുകയുണ്ടായിരിക്കും. ആ രീതിയിൽ എന്താണ് എന്താ പിന്നെ അതുകൊണ്ട് കാര്യം? എന്നിട്ട് മൂപ്പര് രണ്ട് പുക മൂത്രപ്പരി പോയി വലിച്ചിട്ടേ പിന്നെ മൂപ്പര് നിസ്കരിക്കാണ്ട് വരുള്ളൂ. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേന് രണ്ടെണ്ണം കൂടി വലിക്കും, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നാലെണ്ണം വലിക്കും, പിന്നെ തറാവീന് പോന്നി മുമ്പ് നാലെണ്ണം വലിക്കും, തറാവീ കഴിഞ്ഞ് ചെന്നിട്ട് അഞ്ചെണ്ണം വലിക്കും, അത്താഴത്തിന് എണീറ്റ് മൂന്നെണ്ണം ആദ്യം വലിക്കും, പിന്നെ അത്താഴം കഴിഞ്ഞിട്ട് നാലെണ്ണം വലിക്കും, പിന്നെ ഇപ്പൊ പകലിൽ നോക്കിയിട്ട് കാര്യം. പലിശടക്കെന്തായി? മൂപ്പ് രാത്രി വലിച്ച് തീർക്കാണ്. അങ്ങനത്തെ ആൾക്ക് എന്ത് മാറ്റാ റമദാൻ കൊണ്ടുണ്ടാവുക? ഒരു ചെറിയ സംഗതിയായത്, അതിൽ പോലും ക്ഷമയില്ലെങ്കിൽ യഥാർത്ഥത്തില് കല്യാണം കഴിക്കാൻ കഴിയാത്ത ആളോട് വരെ റസൂല് പറഞ്ഞിട്ടില്ല. എന്താ ചില ആളൊക്കെ വിചാരം, കല്യാണം കഴിക്കാത്ത സ്വയംഭോഗം ചെയ്തോട്ടെ, അല്ലെങ്കിൽ സ്വവർഗഭോഗം ചെയ്തോട്ടെ, അതല്ലെങ്കിൽ ഫിലിം കണ്ട് അവന്റെ ദാഹം തീർത്തോട്ടെ, അല്ലെങ്കിൽ പൈംഗിളി സാഹിത്യം വായിച്ചോട്ടെ, ഒന്നും പിന്നെ കല്യാണം കഴിക്കാത്തവർക്ക് ഹറാമല്ല, നമുക്ക് ഭാര്യയൊന്നും ഇല്ലാത്തല്ലേ, അപ്പത്തൊക്കെ അലാലാവും. അതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. കല്യാണം കഴിക്കാത്ത യുവതി യുവാക്കളോട് അള്ളാന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലേ, മഹർ കൊടുക്കാനും പെണ്ണിനെ പോറ്റാനും നിങ്ങൾക്ക് പൈസ ഇല്ല, കല്യാണം കഴിക്കാൻ ഒരു നിവൃത്തിയില്ല, എങ്കിൽ എന്ത് ചെയ്യാം? അയാൾ നോമ്പെടുക്കട്ടെ, നോമ്പെടുക്കൽ അയാളെ കടമയാണെന്നാണ്, വേണമെങ്കിൽ എടുത്താൽ മതി എന്നല്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ അയാൾ എന്ത് ചെയ്യട്ടെ? അപ്പൊ അത്ര വലിയ ആത്മനിയന്ത്രണം ഒരാൾക്ക് ശരീരത്തിൽ, മനുഷ്യ വികാരങ്ങളിൽ ഏറ്റവും ശക്തമായ വികാരമാണ് ലൈംഗിക വികാരം. അതിന് കടിഞ്ഞാനിടാൻ വരെ ഇസ്ലാം നിശ്ചയിച്ച എന്താ? നോമ്പാണ്. അപ്പൊ നോമ്പ് വികാര നിയന്ത്രണത്തിൽ എത്രമാത്രം ശക്തമായ ഒരു ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തലത്തിലേക്ക് എന്റെ നിങ്ങളുടെയൊക്കെ നോമ്പ് വളർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം? സ്വയം ഒരു ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. ഇത്ര കൊല്ലായി നോമ്പ് നിൽക്കുന്നു, ആ തരത്തിലുള്ള വല്ലൊരു ആത്മനിയന്ത്രണവും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ദേഹേച്ഛകൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്നത് മനുഷ്യന്റെ ഒരു വലിയ ദൗർബല്യമാണ്. ദേഹേച്ഛകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ തിന്മകൾ നിറഞ്ഞ ഈ ലോകത്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകൾ ആർജിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അതാണല്ലോ തഖ്വ, അല്ലേ? തിന്മകളിൽ നിന്ന് പാടെ അകന്ന് നിൽക്കുക, നന്മകൾ ആർജിക്കുക. അതിനുള്ള മനക്കരുത്ത് നമുക്ക് നേടണമെങ്കിൽ നോമ്പ് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് നോൽക്കാൻ സാധിക്കണം. അപ്പോഴാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോ നാവിനെ നിയന്ത്രിക്കാന്നൊക്കെ പറഞ്ഞാല് റമദാൻ മാസത്തിൽ നാവ് ദിക്റുകൾ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടുമൊക്കെ നിറയേണ്ട സമയമാണ്. പക്ഷേ ഈവത്തും നമീമത്തും പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അല്ലേ ഒരുപാട് സമയം കിട്ടും. സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ജോലിയാണല്ലോ വീട്ടില്, കുറച്ച് സമയം കിട്ടും റമദാനില്. അപ്പോ അയലൊക്കെ കാറ്റിന് വന്ന് അല്ലേ ഞാൻ കൊറേ എനിക്കൊരു സമയം കിട്ടായിട്ട് അറിയാം എന്നോട് പറയാ, നോൽമ്പായതുകൊണ്ട് പോന്നതാണ്, എന്നിട്ട് മറ്റുള്ള പറ്റിയും ഇവളെ പറ്റി അങ്ങനെ പറയണേ, എന്താ സംഭവിക്കാൻ പോണത്? വെറും പട്ടിണിയായി. റുബ്ബസായിമിൻ അല്ലേ എത്രയെത്ര നോമ്പുകാരുണ്ട്, അവർക്ക് അവരെ നോമ്പ് കൊണ്ട് കിട്ടിയതെന്താ? ദാഹം സഹിച്ചു, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ. വഖമ്മിൻ ഖായിമിൻ, എത്രയെത്ര രാത്രി നിസ്കരിക്കുന്ന ആളുകളുണ്ട്, ലൈസമിൻ ഖിയാമിഹി ഇല്ല സഹർ, അവർക്ക് ആ കിട്ടിയെന്താ? ഉറക്കമൊഴിച്ചു എന്നല്ലാതെ. അപ്പൊ നോമ്പിന്റെ യഥാർത്ഥ കൂലി നഷ്ടപ്പെടുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, ലൈംഗികബന്ധം ഒഴിവാക്കുക, ഖലാസ്. അതല്ല, നിയമപരമായി നോമ്പ് മുറിയില്ല എന്നുള്ളത് ശരിയാ. ഒരാൾ ഗീബത്ത് തരണം എന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് നമ്മൾ പറയില്ല, പക്ഷെ നോമ്പിന്റെ കൂലി എന്തായി? ഇല്ലാതെയായി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലും ലൈംഗികബന്ധം ഒഴിവാക്കുന്നതും പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, കണ്ണിനെ നിയന്ത്രിക്കുക, കയ്യിനെയും കാലിനെയും നിയന്ത്രിക്കുക, ശരീരമാസകലം നമ്മുടെ നിയന്ത്രണത്തിൽ വരിക എന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമാണ് കണക്കറ്റ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പിന് തരും എന്ന് പറഞ്ഞിട്ടുള്ളത്. വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര സുഖ, വെറുതെ ഇങ്ങനെ പട്ടിണി കിടക്കുക, ഒരു മാറ്റം എന്റെ ജീവിതത്തിലില്ല. ശവാൻ പോലെ തന്നെ അല്ലെ, ശവാൽ പോലെ തന്നെ ആണെങ്കിൽ പിന്നെ ഇനി കൂലി കിട്ടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞത്, കുല്ലു അമലി ബിനി ആദം യുദാഅഫ്, ആദം സന്തതിയുടെ എല്ലാ അമലുകൾക്കും ഇരട്ടി ഇരട്ടിയായി കൂലി കൊടുക്കപ്പെടും. എന്നിട്ട് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞെങ്ങനെ, അൽ ഹസനത്തു ബിഅശരി അംസാലിയ, ഒരു നന്മക്ക് പത്തിരട്ടി പ്രതിഫലം. അത് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഏതായത്? മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അയാൾക്ക് അതിന്റെ പത്തിരട്ടി കൂലിയുണ്ട്. അതാണല്ലോ നമ്മൾ അഞ്ചോ ഒത്തിന് അമ്പോ ഒത്തിന്റെ കൂലി എന്ന് പറഞ്ഞത്. മിഅ്റാജിൽ 50 കൊടുത്തിട്ട് അഞ്ചാക്കിയതാണല്ലോ അവസാനം പറഞ്ഞെന്താ? ഇത് അഞ്ചാണെങ്കിലും 50 സ്ഥാനത്താട്ടോ. അപ്പൊ ചില ആളുകൾ ഇതിനെ കളിയാക്കാറുണ്ട്. ഖുർആന്റെ തത്വം അത്, 50-50, ഒരു നന്മക്ക് പത്തിരട്ടി കൂലി, മനസ്സിലായില്ലേ? ഇലാ സബീമിയത്തു ദൈഫിന്, 700 ഇരട്ടി വരെ കൊടുക്കും. 700 പറഞ്ഞ എവിടെ? അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണോനെ പറ്റി പറഞ്ഞില്ലേ സൂറത്തുൽ ബഖറയില്? ഒരു ധാന്യമണി അത് വളഞ്ഞു 7 കതിരുണ്ടായി, ഒരു കതിരിൽ 100 മണി, അപ്പൊ എത്രയായി? 700 700. അപ്പൊ ഒരു നെന്മണി 700 നെന്മണിയായി. അതുപോലെയാണ് ഉദാഹരണം വന്ന് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ, അതാണ് 700 ഇരട്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ വചനം എന്താ? ഖാലല്ലാഹു തആല ഇല്ലസൗം, ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞത് നോമ്പൊഴികെ. നോമ്പ് നിങ്ങൾ 700 എന്ന് കണക്കാക്കേണ്ടതില്ല. ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വാനാജീബിഹി, ഞാനാണ് അതിന് കൂലി തരുന്നത്. മറ്റുള്ളവരൊക്കെ വേറെ ആരെങ്കിലും ആണെന്നാണ് അതിന്റെ അർത്ഥം? അല്ല, എല്ലാം തന്നെ കൂലി തരുന്നു. പക്ഷെ ഈ കൂലി തരുന്നതിൽ ഒരു പിശുക്കില്ല. അള്ളാക്ക് തന്നാ തീർന്നു പോകുന്നുള്ള വേജാറുണ്ടല്ലോ, നമ്മളെ മാതിരി കൊടുത്താൽ തീർന്നു പോകും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങൾക്ക് അതിന് കൂലി തരുന്നത്. കാരണം എന്താ? യഥാശഹുവത്തഹുവത്താമുഹു ബിൻ അജലി, അവൻ അവന്റെ ദേഹേച്ഛയും ഭക്ഷണപാനീയങ്ങളും ഉപേക്ഷിക്കുന്നത് എന്റെ കാരണത്താലാണ്, ഞാൻ പറഞ്ഞു എന്നതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതല്ല, അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഉപേക്ഷിക്കുക, അതാണ് ഈമാനിന്റെ താല്പര്യം. എനിക്ക് ഭക്ഷണം നൽകിയ എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ്, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന എന്റെ റബ്ബ്, ആ റബ്ബ് എന്നോട് പറയുന്നു 11 മാസത്തിൽ നീ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്നു അല്ലേ, ഒരു നിയന്ത്രണവും പറഞ്ഞിട്ടില്ല, വിശക്കുമ്പോഴൊക്കെ തിന്ന, എത്ര സമയം തിന്ന, പക്ഷേ 1 മാസത്തിൽ നീ നിയന്ത്രണം പാലിക്കണം, പകൽ സമയത്ത് തിന്നാൻ പാടില്ല എന്ന് എന്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നില്ല, കുടിക്കുന്നില്ല. എന്റെ വീട്ടിൽ ഭക്ഷണം ലാഞ്ഞിട്ടല്ല, പണ്ടത്തെ പോലെ അയലോക്കക്കാരറിയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പുക പൊന്തുന്നു കാണും അല്ലേ, എല്ലാ വീട്ടിലും അടുപ്പല്ലേ ഉള്ളത്, എന്താ ഇപ്പൊ റമദാൻ മാസമായിട്ട് അവിടുന്ന് പുക പൊന്തുന്നു ഇങ്ങനെ എന്ന് പറയും. ഇപ്പൊ പുക പൊന്തുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും പുക ഒന്നും പൊന്താതെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അണുകുടുംബമാണ്, ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും. കുട്ടികളങ്ങ് സ്കൂൾ പോലെ ഉണ്ടാവും ഒറ്റക്ക, ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാലും ആരും അറിയില്ല. പക്ഷേ പടച്ചവനെ പേടിക്കുന്നു, അള്ളാഹു കാണും എന്ന് വിചാരിച്ച അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള രഹസ്യമായൊരു ഇബാദത്താണെന്ത്, വളരെ ഇഖ്ലാസ് നമുക്ക് ഉണ്ടാകുന്ന സംഗതിയാണെന്ത് നോമ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവൾ നിസ്കരിക്കും. നമുക്ക് ഇഖ്ലാസൊന്നുമില്ല, പള്ളി കമ്മിറ്റി കാണട്ടെ, റമദാനിലെ റിലീഫ് കിട്ടണമെങ്കിൽ പള്ളിക്കൊക്കെ പോണം എന്നൊക്കെ അവരെ നിസ്കരിക്കാൻ വന്ന്. അയാളെ സംബന്ധിച്ച നാട്ടുകാരെ കാണിക്കല ഉദ്ദേശം, അല്ലെ അടുത്ത പള്ളി കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ പോണം, അല്ലെ ഞാൻ മരിച്ചാൽ മയ്യത്ത് മറമാടൂല അതുകൊണ്ട് പള്ളിയിൽ പോണം, അല്ലെ സമൂഹത്തിൽ എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഞാൻ മാത്രം അപ്പൊ ഇടക്കൊന്ന് പള്ളിയുടെ അടുത്തൂടെ വരുമ്പോൾ ഒന്ന് കയറുക, ആളുകളെ കാണുമ്പോഴൊക്കെ ഒന്ന് പള്ളിയിൽ കയറുക, അങ്ങനെയൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പിന്നെ സക്കാത്ത് കൊടുക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സദഖാ ചെയ്യുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, അതൊക്കെ സാധിക്കും. പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നോമ്പ് വിൽക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നോമ്പ് തന്നെ ചെയ്യാതിരിക്കല, ഭക്ഷണം കഴിക്കാതിരിക്കുക, അതെങ്ങനെയാ മറ്റുള്ളവരെ കാണിക്കുക? പ്രത്യക്ഷത്തിൽ പോലും ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ നിസ്കരിക്കുന്നത് വേറെ ആൾക്ക് കാണാം, റുക്കോ ചെയ്യണു, സുജൂദ് ചെയ്യണു, സക്കാത്ത് കൊടുക്കുന്നത് കാണാം, ഹജ്ജ് ചെയ്യണത് കാണാം, തവാഫ് ചെയ്യുന്നു, ചെയ്യുന്നു, അല്ലേ? ഇത് കാണിക്കാൻ പറ്റൂല. പ്രത്യക്ഷത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ പോയി കഴിച്ചാലോ ഇയാൾ കാണുമോ? അപ്പൊ നോമ്പ് കാണിക്കാൻ കഴിയൂല. നോമ്പുകാരനായി അഭിനയിച്ചാൽ പോലും യഥാർത്ഥത്തിലെ നോമ്പ് അവിടെ ഉണ്ടാകുന്നില്ല. മറ്റ് നോമ്പ് ഉണ്ടാകുന്ന അല്ല, നിസ്കാരം ഉണ്ടാകുന്നുണ്ട്, സക്കാത്ത് ഉണ്ടാകുന്നുണ്ട്, ഹജ്ജ് ഉണ്ടാകുന്നുണ്ട്, ഉംറ ഉണ്ടാകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ റിയാ ഒട്ടുമില്ലാത്തൊരു ഇബാദത്താണെന്ത്, റിയാവിന് സാധിക്കാത്തൊരു ഇബാദത്താണെന്ത് നോമ്പ്. അപ്പൊ ഇഖ്ലാസ് ഏറ്റവും കൂടുതൽ മുന്തി പ്രതിഫലിച്ചു നിൽക്കുന്ന ഒരു ഇബാദത്താണ് പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിന്റെ കൂലി നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. ഇന്നിപ്പോ ആളുകളെ ചിന്താഗതിയിലൊക്കെ വമ്പിച്ച മാറ്റം വന്നുപോയി. ഇപ്പൊ നോമ്പിനെ ആളുകൾ കാണുന്നത് ആരോഗ്യപരമായ ഒരു മെച്ചം, ഉപവാസം വളരെ നല്ലതാണെന്ന് ഹോമിയോ പറയുന്നുണ്ട്, പ്രകൃതിചികിത്സക്കാർ പറയുന്നുണ്ട്, ആയുർവേദം പറയുന്നുണ്ട്, ഉപവസിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ നിലക്ക് നോമ്പിനെ കുറിച്ച് നോമ്പിന്റെ ആരോഗ്യശാസ്ത്രം ഒക്കെ പഠിക്കുക, എന്നിട്ടിങ്ങനെ ആമാശയ സംബന്ധമായി ഇന്ന ഇന്ന രോഗങ്ങൾക്കൊക്കെ നോമ്പ് പരിഹാരമാണെന്ന് ഇന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നു. ആഹാ, എന്നാ ഒന്ന് നോൽക്കണല്ലോ, കൊളസ്ട്രോള് കുറയും, ഏയ് ബി പി കുറയും, മറ്റത് കുറയും, ആ എന്നാ കടക്കട്ടെ ഒരു നോമ്പ്. ആരോഗ്യപരമായ മെച്ചങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് ഒരാൾ നോമ്പ് നോൽക്കുന്നതെങ്കിൽ അയാൾക്ക് അത് കിട്ടും, അയാളെ കൊളസ്ട്രോൾ ചിലപ്പോൾ കുറഞ്ഞു കിട്ടും, ബി പി കുറഞ്ഞു കിട്ടും, പക്ഷെ എന്ത് കിട്ടൂല, കരലോകത്ത് കിട്ടൂല. മനസ്സിലായില്ലേ? ഒരു ഇബാദത്തിന്റെ പിന്നിലും ഭൗതികമായ ഒരു ഉദ്ദേശവും നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നോമ്പ് വിൽക്കുന്നത്. അവൻ കൂലി തരും. ഒരു നോമ്പ് ഒഴിവാക്കുക എന്നത് ഒരു വൻ പാപമാണ്, ഒരു കുറ്റമാണ്, അല്ലേ? ഫറളായ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അതെന്താണ്? വൻ പാപമാണ്. ആ നിലക്ക് നോമ്പ് നോൽക്കണം. അതാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞത്, മൻ സാമ റമളാന ഈമാനൻ. എന്താ ഈമാനൻ എന്ന? വിശ്വാസത്താൽ. വിശ്വാസത്താൽ നോമ്പെടുക്കുക എന്ന എന്താർത്ഥം? മുഅ്മിൻ എന്ന നിലക്ക്, മുഅ്മിനായ എന്റെ ബാധ്യത എന്ന നിലക്ക്, എന്റെ ഈമാനിൽ പ്രചോദിതനായിട്ട് ഞാൻ നോമ്പെടുക്കുന്നു. സമൂഹത്തോടൊത്തു പോകാൻ വേണ്ടിയല്ല, എല്ലാവരും നോമ്പെടുക്കുമ്പോ ഞാൻ നോമ്പെടുക്കാന്ന ഒറ്റപ്പെടൂലേ, ചെറിയ കുട്ടികൾക്ക് വരെ നോമ്പാണ് മോശമല്ലേ, ഏയ് ആ നിലക്കൊന്നുമല്ല, അല്ലെങ്കിൽ ആരോഗ്യപരമായ വെച്ച ഒന്നുമല്ല ഈമാനൻ. രണ്ടാമത് പറഞ്ഞെന്താ? വഹ്തിസാബൻ. എന്താ ഇഹ്തിസാബ്? കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്. പരലോകത്തെ പ്രതിഫലമായിരിക്കണം നമ്മുടെ ഉദ്ദേശം. അത് ചിലപ്പോ നമ്മള് 55 kilo ഉള്ളോ നോമ്പ് 50-45 ആവും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ചിലപ്പോ രോഗം കൂടിയെന്ന് വരും, ചില രോഗങ്ങളൊക്കെ കൂടിയെന്ന് വരും നോമ്പെടുത്തോണ്ട്. എന്നാലും എന്റെ റബ്ബ് കൂലി തരും എന്ന നിലക്ക് നോമ്പെടുത്താൽ ഉഫിറ ലഹുമാ തഖദ്ദമ മിൻ ദംബി, അപ്പോഴാണ് പാപം പൊറുക്കപ്പെടുക. അപ്പൊ രണ്ട് കണ്ടീഷനാണ് ഹദീസ് പറഞ്ഞത്. എന്തൊക്കെ? ഈമാനൻ, വഹ്തിസാബൻ. ഈമാനൻ എന്നാ വിശ്വാസത്താൽ. എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാട്ടെ? മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി എന്ന് പറഞ്ഞാട്ടെ? മൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ, ആ ഈമാനൻ വിശ്വാസത്താൽ, വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചത് പ്രതിഫലേച്ഛയോടുകൂടിയും നോമ്പെടുത്താൽ അള്ളാഹു കൂലി തരുന്നുള്ള ഉറച്ച ബോധ്യം നമുക്ക് വേണം. അങ്ങനെ നോമ്പെടുത്താൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും. ഇബാദത്തുകൾ കൊണ്ട് നോമ്പുകൊണ്ട് മാത്രമല്ല പാപം പൊറുക്കുക, എല്ലാ ഇബാദത്തുകൊണ്ടും പാപം പൊറുക്കും അല്ലെ. ഹജ്ജിനെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞത് ചെറിയ ഒരു കുഞ്ഞ് പ്രസവിച്ച് ആ കുട്ടിക്ക് വല്ല പാപം ഉണ്ടാവുമോ? മഖബൂലും